നവംബർ 3 മുതൽ 21 വരെ സിഡ്നി ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ വർഷത്തെ സിഡ്നി ഫിലിം ഫെസ്റ്റിവലിൽ ഒരു മലയാളി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നുണ്ട്. റൈറ്റിംഗ് വിത്ത് ഫയർ എന്നാണ് ഈ ഡോക്യുമെന്ററിയുടെ പേര്. റൈറ്റിംഗ് വിത്ത് ഫയറിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ സംവിധായികയായ റിൻഡു തോമസ് പങ്കുവയ്ക്കുന്നു. SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ സൽവി മനീഷ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം റിൻഡു തോമസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു സോ മച്ച് സൽവി.
റിൻഡു സംവിധാനം ചെയ്ത റൈറ്റിംഗ് വിത്ത് ഫയർ എന്ന ഡോക്യുമെന്ററി സിഡ്നി ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ദളിത് സ്ത്രീകൾ നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും ഈ റൈറ്റിംഗ് വിത്ത് ഫയറിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ?
ഈ കഥ തുടങ്ങുന്നത് 2016 ഖബർ ലഹരിയ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട് ഇന്ത്യയിൽ. ആ സ്ഥാപനം നടത്തുന്നത് എൻറ്റയർലി ദളിത് സ്ത്രീകളാണ് ഉത്തർപ്രദേശിൽ. അപ്പം ഇവരെ പറ്റി ഞാനും എൻ്റെ കോ ഡയറക്ടറും ഒരു ഫോട്ടോ സ്റ്റോറി കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് ഒരു സ്ത്രീ സാരി ഉടുത്ത് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഒരു കുഗ്രാമത്തിൻ്റെ, അപ്പം ആ ഒരു ഇമേജ് അൺയൂഷ്വൽ ആയിരുന്നു. പിന്നെ അവരെ പറ്റി കൂടുതൽ കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങൾ തന്നെ സർപ്രൈസ് ആയി. ഞങ്ങൾക്ക് അവരെ പറ്റി അറിയത്തില്ലായിരുന്നു ഇത്രയും നാളും. അവരൊരു 14 വർഷമായിട്ട് ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ ഉത്തർപ്രദേശിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ത്രീകൾക്ക് വേണ്ടി, മാധ്യമർക്ക് വേണ്ടി ജനറലി ഒരു ഹൈലി ഡേഞ്ചറസ് സ്ഥലമാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവനവൻ്റെ വോയിസിൽ അവനവൻ്റെ കമ്മ്യൂണിറ്റിയുടെ സ്റ്റോറി പറയുന്നത് ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയായിരുന്നു. അപ്പം ഞങ്ങൾ അവരെ കണ്ടുമുട്ടിയപ്പം അവര് പ്രിന്റ് ചെയ്യുന്ന ഡിജിറ്റലിലേക്ക് മാറുകയായിരുന്നു. അതിന്ന് ആ ടീമിൽ 23 ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് എവ്രി വൺ ഫോർ സ്മാർട്ട് ഫോൺ തൊട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മീഡിയ ന്യൂസ് ഏജൻസി ഉണ്ടാക്കുന്നത്, അതായിരുന്നു ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഡോക്യുമെന്ററി ഫിലിം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ തോന്നി ഒരു 2 വർഷം എടുക്കുമായിരിക്കും, പക്ഷെ ഇവൻച്വലി ഒരു 5 വർഷം എടുത്തു. അങ്ങനെ ആ റൈറ്റിംഗ് വിത്ത് ഫയർ വന്നു.
ഓക്കെ, കൊള്ളാം. ഇപ്പൊ ഈ ഡോക്യുമെന്ററി സിഡ്നി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയാണല്ലോ, എങ്ങനെയാണ് ഈ ഫെസ്റ്റിവലിലേക്ക് ഈ ഡോക്യുമെന്ററി തിരഞ്ഞെടുക്കപ്പെട്ടത്?
ഫിലിമിന്റെ വേൾഡ് പ്രീമിയർ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു ജാനുവരിയിൽ. അവിടെ ഫിലിമിന് 2 അവാർഡ്സ് കിട്ടി, ഓഡിയൻസ് അവാർഡും സ്പെഷ്യൽ ജൂറി അവാർഡും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ആ സ്പോട്ട് ലൈറ്റ് കിട്ടുമ്പോഴത്തേന് ലോകത്തിലെ എല്ലാ ഫെസ്റ്റിവൽസും ഒന്ന് ആ ടൈറ്റിലിനെ അവരൊന്ന് റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ ഡ്രീം ആയിരുന്നു ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഈ ഫിലിം കാണാൻ ഒരു ആക്സസ് ഉണ്ടായിരിക്കണം. അപ്പം സിഡ്നി ഫിലിം ഫെസ്റ്റിവലിന് ഒരു കൾച്ചർ ഉണ്ട് ഫിലിം വാച്ചിങ്ങിന്റെ, ഹൈലി പ്രസ്റ്റീജിയസ് ആണ്. അപ്പൊ ഞങ്ങള് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേന് അവര് സെലക്ട് ചെയ്തു. അവിടെ ഒരു വെരി ഡൈവേഴ്സ് സിനിമ വാച്ചിങ് ഓഡിയൻസ് ഉണ്ട്, ഒത്തിരി മലയാളികളുണ്ട്. പിന്നെ ഒരു കഥ കണ്ടിട്ട് അതിനെപ്പറ്റി അതിന്റെ മെസ്സേജ് ഉൾക്കൊള്ളാനുള്ള ഒരു ഓഡിയൻസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്തപ്പോ മനസ്സിലായി. അതുകൊണ്ട് വളരെ സന്തോഷം ഫിലിം സിഡ്നിയിൽ വന്നേ.
ഓക്കെ, കൊള്ളാം. റിൻഡു പറഞ്ഞല്ലോ അവരെ അവിടെ കണ്ടതുകൊണ്ട്, അവിചാരിതമായി അവരെ കണ്ടതാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയിലേക്ക് പോകാൻ കാരണമായത്. അതിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ, ഒരു നിരവധി തവണ റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ സ്റ്റോറിയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പൊ അത്തരം ഒരുപാട് സോഷ്യൽ റിയൽ ലൈഫ് ഇഷ്യൂസ് ഡോക്യുമെന്ററി ആയിട്ട് മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോൾ സമൂഹത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ.
ആക്ച്വലി ഇല്ല, ഇതുവരെ എല്ലാ റെസ്പോൺസസും ഇൻക്രെഡിബ്ലി പോസിറ്റീവ് ആണ്. ഇങ്ങനത്തെ ഒരു കഥ നമ്മുടെ കൺട്രിയിൽ നിന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ദളിത് വിമൻ ക്യാരക്ടേഴ്സിനെ ഇതുവരെ ആരും മീറ്റ് ചെയ്തിട്ടില്ല. യൂഷ്വലി ദളിത് വിമൻ ക്യാരക്ടേഴ്സിൽ അവരൊരു വിക്ടിം ആയിരിക്കും, അല്ലെ ഒരു സാഡ് സ്റ്റോറി ആയിരിക്കും. അപ്പൊ ഈ ഫിലിമിലെ പോസിറ്റിവിറ്റി ഒത്തിരി, അതിനൊത്തിരി അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഫിലിം ഇപ്പോൾ ഒരു 90 ഫെസ്റ്റിവൽസ് പോയിട്ടുണ്ട് ഇന്റർനാഷണലി. അതിൽ നിന്ന് ഒരു 18 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. മജോറിറ്റി ഓഫ് ദീസ് അവാർഡ്സ് ആർ ഓഡിയൻസ് അവാർഡ്സ്. ഇതുവരെ നെഗറ്റീവ് ആയിട്ടുള്ളത് ഒന്നും വന്നിട്ടില്ല കേട്ടോ, താങ്ക്ഫുള്ളി.
ഓക്കെ, ഇപ്പൊ പരിസ്ഥിതി വിഷയങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇതേ കുറിച്ചൊക്കെയാണ് റിൻഡുവിന്റെ കൂടുതലും ഡോക്യുമെന്ററികൾ പുറത്തിറങ്ങി, അല്ലെങ്കിൽ കൂടുതൽ വർക്ക്സ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
എന്റെ ഒരു നാച്ചുറൽ ഇൻട്രസ്റ്റ് ആണത്. ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പത്തേന് പെൺപിള്ളേർ ഓർക്കെ സംസാരിക്കരുത്, ഓർക്കെ ചിരിക്കരുത്, കൊക്കിലൊതുങ്ങണ സ്വപ്നങ്ങൾ മതി എന്നുള്ള ജനറലി നമ്മൾ കേൾക്കുള്ളൂ. എൻ്റെ പേരൻസ് കൂടെ അല്ല, പക്ഷെ നമ്മൾ കൂട്ടുകാരികളുടെ ജീവിതം നോക്കും, കല്യാണത്തിന്റെ പ്രായങ്ങൾ, അല്ലെ ഇനി ഇത്രയും പഠിച്ചാൽ മതി, ഇത് കൂടുതൽ പഠിച്ചാൽ കല്യാണത്തിന് ടഫായിരിക്കും. നമ്മുടെ ലൈഫ് ഒരു ഒരു ഡെഫിനേഷൻ്റെ അതിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ഉണ്ട്, അങ്ങനെയാണ് ഐഡിയലി നമ്മുടെ ലോകം ഇങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ചില ആൾക്കാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒച്ച ഉണ്ടാക്കാതെ ഈ ഇനീക്വാളിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പണി ചെയ്യുന്നുണ്ട്. ആ ആൾക്കാരുടെ സ്റ്റോറീസ് മുന്നിൽ കൊണ്ടുവരാനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ബിക്കോസ് നമ്മൾ ചേഞ്ച് മേക്കിംഗ് എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, ഞാൻ അതെങ്ങനെ ചെയ്യും എൻ്റെ സൊസൈറ്റിയിൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ വീട്ടിൽ തന്നെ. ചിലപ്പം ഏറ്റവും ഡിഫിക്കൾട്ട് കോൺവെർസേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന വീട്ടിൽ തന്നെയല്ലേ. അപ്പം എങ്ങനെയാണ് ഈ ആൾക്കാർ, ഞാൻ ഉണ്ടാക്കിയ വേറെ ഒരു ഫിലിമിൻ്റ് ഒരു ചെറിയ ഗ്രാമം ടിംബക്ടു എന്ന് പറയും ആന്ധ്രാപ്രദേശിൽ, അവർ എൻറ്റയർലി കെമിക്കൽ അഗ്രികൾച്ചർ ചെയ്ത് ഫാർമർ സൂയിസൈഡ് ആയിട്ട്. അതൊരു വല്ലാത്ത ഒരു ഡെവസ്റ്റേറ്റിംഗ് റിയാലിറ്റി ആയിരുന്നു. അവര് ഫുൾ കെമിക്കലി ഇന്ന് ഓർഗാനിക് അഗ്രികൾച്ചറിലേക്ക് മാറി. അങ്ങനെ അവർ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. അപ്പം ഫാർമർ സൂയിസൈഡ്സ് എൻറ്റയർലി കുറഞ്ഞു, മൈഗ്രേഷൻ നിന്നു, ആൾക്കാരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയി. ഇപ്പൊ അതൊരു റെവല്യൂഷനാണ് ആ ഏരിയയില്. ആൻഡ് ഓൾസോ എ ലെസൺ ഫോർ അതേഴ്സ് ടു ലേൺ ഫ്രം. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസ്പിരേഷണൽ സ്പേസിലാണ് എന്റെ വർക്ക് മാക്സിമം ഉണ്ടായിരുന്നത്. നോട്ട് നെസസറിലി വിമൻ ക്യാരക്ടേഴ്സ്, പക്ഷെ വിമൻ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഒരു ഒരു ഐ തിങ്ക് ഡബിൾ ജാക്ക് പോട്ടാ. അങ്ങനെയായി ഫിലിമിന്റെ സ്റ്റോറി എന്നെ ഒത്തിരിയും അങ്ങ് ആകർഷിപ്പിച്ചത്.
ഓക്കെ, ഇനി ഈ റൈറ്റിംഗ് വിത്ത് ഫയർ, അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഡോക്യുമെന്ററി. മാത്രമല്ല ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ തന്നെ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പോ എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ഈ റൈറ്റിംഗ് വിത്ത് ഫയറിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാമോ?
ഞങ്ങൾ വേൾഡ് പ്രീമിയർ നടത്തിയത് സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു ജാൻവരിയിൽ. അപ്പം ഇത് സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോലത്തെ ഒരു സ്റ്റേജിൽ ഒരു ഇന്ത്യൻ ഡോക്യുമെന്ററി സെലക്ട് ആവുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു ന്യൂസ് ആയിരുന്നു ഇവിടെ. ഫിലിമിന് രണ്ട് അവാർഡ് കിട്ടി, ഓഡിയൻസ് അവാർഡ് ആൻഡ് ദ സ്പെഷ്യൽ ജൂറി അവാർഡ്. അത് കഴിഞ്ഞ് ഇതുവരെ ഒരു ഓൾമോസ്റ്റ് 90 ഫെസ്റ്റിവൽസിൽ പ്ലേ ചെയ്തിട്ടുണ്ട് ഓൾ അക്രോസ് ദ വേൾഡ്. And ഒരു 18 awards കിട്ടിയിട്ടുണ്ട്. ഒരു and mostly best documentary audience awards ആണ് കിട്ടുന്നത്. ഓഡിയൻസ് അവാർഡ് ഏത് ഫിലിം മേക്കർക്ക് വേണ്ടിയും വല്ലാത്ത ഒരു സ്പെഷ്യൽ അവാർഡാണ്. And that's very rewarding.
ഓക്കെ, അപ്പൊ ഈ സാൻഡാൻസ് ഫെസ്റ്റിവലിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ഡോക്യുമെന്ററി ആണെന്ന് തോന്നുന്നു അല്ലേ റൈറ്റിംഗ് വിത്ത് ഫയർ.
ഈ വർഷം ഏഷ്യ ഒറ്റ ഒരു ഫിലിമേ ഉണ്ടായിരുന്നു, അത് റൈറ്റിംഗ് വിത്ത് ഫയർ ആയിരുന്നു.
ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ ഈ ഡോക്യുമെന്ററി ആണെന്ന് തോന്നുന്നല്ലോ റിന്റു കൂടുതലും ചെയ്യുന്നത്. അപ്പം ഒരു മുഴുനീള സിനിമ സംവിധായകയായി എപ്പോഴെങ്കിലും റിന്നുവിനെ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ?
കഥയാണ് നമ്മുടെ ചാമ്പ്യൻ. നമുക്ക് എനിക്ക് എഴുതാനും ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു കഥ ഞാൻ എഴുതുന്നുണ്ട്. അത് റെഡി ആകുമ്പോഴത്തേന് അതിനൊരു ഫിക്ഷൻ ഫിലിമിന്റെ ആശയം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഫസ്റ്റ് ലവ് ഡോക്യുമെന്ററീസ് ആണ്. എനിക്ക് പുതിയ ആൾക്കാരെ അറിയുക, അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാ ജീവിക്കുന്നത്, അവരെങ്ങനെ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്, ആ ഒരു ഏരിയയിൽ എനിക്ക് ജനറൽ നാച്ചുറൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറിച്ച് ഫിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. കഥ എഴുതുന്നുണ്ട്, സിഡ്നിയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇമെയിൽ അയച്ച് പറഞ്ഞു തരാം കേട്ടോ.
തീർച്ചയായിട്ടും. റിന്റുവിന്റെ ഡോക്യുമെന്ററികളെല്ലാം തന്നെ വിവിധ ഭാഷകളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ?
ഡിഫറെന്റ് ലാംഗ്വേജ്, ഡിഫറെന്റ് ഇന്ത്യൻ ലാംഗ്വേജസിലാ, സബ് ടൈറ്റിൽഡാ, ഓൾ അക്രോസ് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇത്രയും ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നൊരു മിനി ഇന്ത്യ സീരീസ് ഉണ്ട് ആ 10 വർഷത്തെ വർക്കിൽ.
ഓക്കെ, അപ്പൊ ഇതില് മലയാളത്തിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
അതാണ് കഷ്ടകാലം. ഇതുവരെ എനിക്ക് കേരളത്തിൽ ഒറ്റ ഒരു സ്റ്റോറി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. ബിക്കോസ് നമ്മൾ ബ്ലാക്ക് ടിക്കറ്റ് ഫിലിംസ് ഒത്തിരി കമ്മീഷൻഡ് വർക്ക് ചെയ്യും, ഒത്തിരി ഓർഗനൈസേഷൻസിന്റെ കമ്മീഷൻ വർക്ക് ചെയ്ത് എപ്പോഴും നോർത്ത് ഇന്ത്യ സൗത്തിൽ തമിഴ്നാട് വരെ കർണാടക ആന്ധ്ര എല്ലായിടത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം ഇതുവരെ പ്രൊഫഷണൽ വർക്കിന് ഷൂട്ട് ചെയ്തിട്ടില്ല. അതൊരു സ്വപ്നമാണ്,
അതൊരു കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ആ സ്വപ്നം സഫലമാകട്ടെ. അപ്പൊ റിൻഡു തോമസ് എന്ന മലയാളിയെ കുറിച്ച് അല്ലെ ഈ വനിത ഫിലിം മേക്കറിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? എവിടെയായിരുന്നു, കേരളത്തിൽ എവിടെയാണ് ജനിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ?
ഞാൻ ജനിച്ചത് കേരളത്തിൽ കോട്ടയത്താണ്. എന്റെ പേരൻസ് ഡൽഹിയിലോട്ട് മൂവ് ചെയ്തത് 1984 അപ്പം എന്റെ ജനനം കഴിഞ്ഞ് അവര് ഇവിടെ തന്നെ സെറ്റിൽഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വളർന്നത് മുഴുവനും ഡൽഹിയിലാണ്, പഠിച്ചതും ജോലിയും. അപ്പം നാട്ടിൽ എല്ലാ വർഷവും ഞങ്ങൾ സ്കൂൾ അവധിയിൽ പോകുമായിരുന്നു, ട്രെയിനിൽ കയറി. അപ്പൊ ആ ഒരു എന്നാ ആ ഒരു പാസ്റ്റ് എനിക്ക് വേണ്ടി വല്ലാത്ത സ്പെഷ്യലാണ്. അപ്പൊ കേരളത്തിൽ ചെല്ലുമ്പം ഞാനൊരു ഔട്ട്സൈഡർ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും, ചിലപ്പോൾ എനിക്ക് തോന്നും ഇതാണ് എൻ്റെ ലാൻഡ്, ഇതാണ് എൻ്റെ ലാംഗ്വേജ്. അതുകൊണ്ട് വൺ സ്റ്റെപ്പ് ഇൻ കേരള, വൺ സ്റ്റെപ്പ് ഇൻ ഡൽഹിയാണ് എൻ്റെ എൻ്റെ ലൈഫ്.
ഓക്കെ ഓക്കെ. റിൻഡു പറഞ്ഞല്ലോ റിൻഡുവിന്റെ കൂടത്തിൽ ഒരു കോ ഡയറക്ടർ കൂടെ ഉണ്ട്. കോ ഡയറക്ടർ എന്ന് പറയുന്നത് റിൻഡുവിന്റെ ഹസ്ബൻഡ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
സുഷ്മ ഘോഷ്. ഞങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് ആയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിലിം സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. 2009 ഞങ്ങൾ ഒരു ഫിലിം കമ്പനി, മീഡിയ കമ്പനി ഇവിടെ തുടങ്ങി ഡൽഹിയിൽ. ബ്ലാക്ക് ടിക്കറ്റ് ഫിലിംസ് എന്ന് അതിന് പേരിട്ടു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്ററീസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള പേർപ്പസ് വെച്ചാണ് അത് തുടങ്ങിയത്. എ ലോട്ട് ഓഫ് ഷോർട്ട് നോൺ ഫിക്ഷൻ ആൻഡ് ഒത്തിരി അവാർഡ്സ്, നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു ഈ ടിംബക്ടു ഫിലിമിന് വേണ്ടി 2012. അപ്പോൾ ഒരു ഹൈലി റെക്കഗ്നൈസ്ഡ് പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് ഇത് മാറി.
തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് ആശംസകൾ റിൻഡു തോമസ്, ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് ഒരുപാട് നന്ദി.
അതെ, താങ്ക് യു സോ മച്ച്. കൊറേ നാള് കഴിഞ്ഞ ഇത്രയും കണ്ടിന്യൂസ് മലയാളം പറയാൻ ഒരു സന്ദർഭം കിട്ടിയത്. മലയാളത്തിൽ എന്റെ വർക്കിനെ പറ്റി സംസാരിക്കുക, ഇതുവരെ ഒറ്റ ഇന്റർവ്യൂ നടന്നിട്ടില്ല. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. ഐ റിയലി ഹോപ്പ് സിഡ്നിയിലുള്ള മലയാളികൾ കൻ ആക്ച്വലി വാച്ച് ദ ഫിലിം. എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് നമ്മുടെ ഹോം ഓഡിയൻസിനോട് നമുക്ക് എപ്പോഴും കാണും. സോ ഐ റിയലി ഹോപ്പ് all of you can watch. Thank you so much, Selvi.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? Apple പോഡ്കാസ്റ്റിലും Google പോഡ്കാസ്റ്റിലും Spotify യിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.